Estamos de control. Ashhadu an la ilaha illallah. Ashhadu an la ilaha illallah. Wahdahu la sharika lahu. وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَمَّا بَعْدُ فَأَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ الْحَمْدُ لِلَّهِ رَبِّ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ജാമിയ അഹമ്മദിയ സ്ഥാപിതമായിട്ടുണ്ട്. അവിടങ്ങളിൽ നിന്ന് മുറബിമാർ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പ്രവർത്തന മൈതാനത്തിൽ വരികയും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആദ്യം റബുവയിലും കാദിയാനിലുമുള്ള ജാമ്യകളിൽ നിന്ന് മാത്രമായിരുന്നു ഷാഹിദ് മുറബിമാർ ലഭ്യമായിരുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ യു കെയിലെ ജാമ്യ അഹമ്മദിയയിൽ നിന്ന് പാസായവരുടെ ബിരുദദാന സമ്മേളനം യു കെ, കാനഡ എന്നീ ജാമ്യകളിലെ വിജയികളായ വിദ്യാർത്ഥികളുടെ സംയുക്ത സമ്മേളനമായിരുന്നു. ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി മുറബി എന്ന രീതിയിൽ സേവനമനുഷ്ഠിക്കുന്നതിനായി തങ്ങളെ സമർപ്പിച്ച ഇവർ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനിച്ചു വളർന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ജാമിയ അഹമ്മദിയയിൽ വിദ്യാഭ്യാസത്തിനായി തങ്ങളെ സമർപ്പിച്ചു, എന്നിട്ട് വിജയം കരസ്ഥമാക്കിയവരാണ്. ഇവരിൽ ഭൂരിഭാഗം, മറിച്ച് എല്ലാവരും വഖ്ഫേനോ പദ്ധതികളിൽ അംഗമായിട്ടുള്ളവരാണ്. ഭൗതികത അല്ലെങ്കിൽ ഭൗതിക പ്രകാശം ഉന്നതങ്ങളിലെത്തിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിച്ച് തങ്ങളെ വഖ്ഫ് ചെയ്ത് അള്ളാഹുവിന്റെ ദീനിന്റെ പോരാളികളിൽ അംഗമാകുന്നതിന് വേണ്ടി സമർപ്പിക്കുക എന്നത് തീർച്ചയായും ഇവരുടെ കർത്തവ്യബോധത്തിന്റെയും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുക എന്ന പ്രതിജ്ഞയുടെയും പൂർത്തീകരണത്തിന്റെ പ്രകടനമാണ്. എന്നാൽ ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടാതെ സാധ്യമല്ല എന്ന് ഓർക്കേണ്ടതാണ്. അതിനാൽ ഇവരും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജാമ്യകളിൽ വിദ്യാഭ്യസിക്കുന്നവരും ഇതര രാജ്യങ്ങളിലെ ജാമ്യയിൽ പഠിക്കുന്നവരും തങ്ങളിൽ വിനയമുളവാക്കിക്കൊണ്ട് ഇത് പരിപൂർണമായും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവന്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് എപ്പോഴും അവന്റെ അനുഗ്രഹങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. അതുപോലെ ഞാൻ ബിരുദദാന ചടങ്ങിൽ പറഞ്ഞതുപോലെ ജമാഅത്തിന് മുറബ്ബിമാരുടെ മുബല്ലിഗുമാരുടെയും ആവശ്യമുണ്ട്. ഈ ആവശ്യം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു, മറിച്ച് കൂടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ കൂടുതൽ വഖ്ഫേനോ കുട്ടികൾക്ക് ജാമിഅ അഹമ്മദിയയിൽ വിദ്യാഭ്യസിക്കുന്നതിനായി വരേണ്ടതാണ്. മാതാപിതാക്കൾ ആൺകുട്ടികളെ ചെറുപ്പം മുതൽക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഉത്ബുദ്ധരാക്കുകയും അവർക്ക് ജാമിഅ അഹമ്മദിയയിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ ശിക്ഷണം നടത്തുകയും ചെയ്യുക. ഇപ്പോൾ റബോയിലും കാദിയാനും കൂടാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ യു കെയിലും ജർമ്മനിയിലും ജാമിയുണ്ട്. അതിൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യസിക്കാവുന്നതാണ്. കാനഡയിലും ജാമിഅ അഹമ്മദിയുണ്ട്. അവിടെ ഗവൺമെന്റ് ശിക്ഷാ കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിച്ചിട്ടുമുണ്ട്. അവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വരാവുന്നതാണ്, വന്ന് പഠിക്കുന്നുമുണ്ട്. ഖാനിയയിൽ ജാമിഅ അഹമ്മദിയുണ്ട്. ഈ വർഷം അവിടെ നിന്ന് ഷാഹിദിന്റെ ആദ്യത്തെ ക്ലാസ് പഠനം പൂർത്തിയാക്കുന്നതാണ്. അവിടെ ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിലും ജാമിഅ അഹമ്മദിയുണ്ട്. ഇന്തോനേഷ്യയിലും ജാമിഅ അഹമ്മദിയുണ്ട്. അത് ഷാഹിദ് കോഴ്സ് വരെ ഉയർത്തിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ വഖ്ഫേനോ കുട്ടികൾ ജാമിഅകളിൽ പ്രവേശിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അതിനായി ഞാൻ പറഞ്ഞതുപോലെ അവരുടെ മാതാപിതാക്കൾ അവരെ തയ്യാറാക്കേണ്ടതാണ്. ജാമിഅകളിൽ എത്രത്തോളം കുട്ടികളെ ഉൾക്കൊള്ളാൻ കഴിയുമോ ചുരുങ്ങിയ പക്ഷം അത് പൂർത്തിയാക്കേണ്ടതാണ്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള മുറബിമാരുടെ അല്ലെങ്കിൽ മുബല്ലിഗുമാരുടെ എണ്ണം പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പ്രവർത്തന മൈതാനത്ത് വന്നിട്ടുള്ള മുറബിമാരുടെ ചിന്തകളിൽ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ ചിലർ അതിനെക്കുറിച്ച് ചോദിക്കാറുമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മുറബിമാർ അല്ലെങ്കിൽ മുബല്ലിഗുകളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നൽകാറുമുണ്ട്. ഇവിടെ അത് പറയേണ്ട ആവശ്യം എന്തെന്നാൽ, മുറബിമാരോട് ജമാഅത്ത് ഭാരവാഹികൾ പരസ്പര സഹകരണത്തോടുകൂടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ജമാഅത്ത് ഭാരവാഹികളും അറിയുന്നതിനാണ് ഇവിടെ ഈ കാര്യം ഉന്നയിക്കേണ്ട ആവശ്യമുണ്ടായത്. അഥവാ മുറബിമാർ മുബല്ലിഗുമാരുടെയും ഭാരവാഹികളുടെയും പരസ്പര സഹകരണം ഇതിൽ പ്രത്യേകമായും സദർമാരും അമീർമാരുമാണ്. കാരണം ചില അവസരങ്ങളിൽ ഭാരവാഹികളോടുള്ള തെറ്റിദ്ധാരണ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പരസ്പരമുള്ള ബന്ധം പരിപൂർണ സഹകരണത്തോടുകൂടിയാവുകയില്ല, അല്ലെങ്കിൽ പരസ്പര സഹകരണത്തോടുകൂടിയല്ല എന്ന ചിന്ത ഉടലെടുക്കുന്നു. തങ്ങളുടെ പ്രവൃത്തികളിൽ സദർ ജമാഅത്തിന് എത്രത്തോളം കൈകടത്താൻ പറ്റുമെന്നാണ് മുറബിമാർ ചോദിക്കാറുള്ളത്. ഞങ്ങളുടെ പരിധികൾ എന്താണ്, ഞങ്ങളുടെ പ്രവർത്തന പരിധികൾ എന്താണ്, അവരുടെ പരിധികൾ എന്താണ്? ചിലപ്പോൾ ജമാഅത്ത് അംഗങ്ങളുടെ ശിക്ഷണത്തിനായി ഒരു കാര്യം നല്ലതാണെന്ന് മുറബി കരുതുകയും അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇപ്രകാരം ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് സദർ ജമാഅത്ത് പറയുന്നു. അല്ലെങ്കിൽ ചില സദർമാർ അവരുടെ പ്രകൃതമനുസരിച്ച് അല്ലെങ്കിൽ ഒരു നീണ്ടകാലം സദറായിരുന്നതുകൊണ്ട് അവർ പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ ആഗ്രഹമനുസരിച്ച് മുറബി നടക്കണമെന്ന് അവർ മനസ്സിലാക്കുന്നു. ചില സമയത്ത് സദസ്സിൽ വെച്ച് തന്നെ മുറബിമാരോട് സംസാരിക്കാൻ പറ്റാത്ത ശൈലിയിൽ സംസാരിക്കുന്നു. യുവാക്കളായ മുറബിമാർ അതിൽ വേവലാതിപ്പെടുകയും അനിഷ്ടം പ്രകടിപ്പിക്കുകയും വിരസത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മറുപടിയും നൽകുന്നു. മുറബിമാർ ഓർക്കുക, കാര്യനിർവാഹകനായി ആരെയാണോ നിശ്ചയിച്ചിട്ടുള്ളത് അവരെ അനുസരിക്കുക, അനുസരണത്തിന്റെ മാതൃക പ്രകടമാക്കുക. എന്നിട്ട് ഇത്തരം അവസരം ഉണ്ടാകുകയാണെങ്കിൽ ജമാഅത്ത് അംഗങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റായ ഫലം ഉണ്ടാകാതിരിക്കുന്നതിനായും ജമാഅത്തിൽ അസ്വസ്ഥത ഇല്ലാതിരിക്കുന്നതിനായും വേണ്ടി മിണ്ടാതിരിക്കുക. ഇനി അന്യായപരമായ കാര്യമാണെങ്കിൽ നാഷണൽ അമീറിനോടോ സദറിനോടോ പറയുക, അല്ലെങ്കിൽ കേന്ദ്രത്തിന് എഴുതുക, എനിക്കും എഴുതാവുന്നതാണ്. അതുപോലെ സദർമാരോടും അമീർമാരോടും എനിക്ക് പറയാനുള്ളത് മുറബിമാരോടുള്ള ആദരവും ബഹുമാനവും സ്ഥാപിതമാക്കുക എന്നത് അവരുടെ ജോലിയാണ്. ഏതൊരു ജമാഅത്തിലും മുറബിമാർക്ക് ആദരവും ബഹുമാനവും നൽകേണ്ടതും കൂടിയാലോചനയോടും പരസ്പര സഹകരണത്തോടും പ്രവർത്തിക്കേണ്ടത് ഏറ്റവും കൂടുതൽ സദർ ജമാഅത്ത് അല്ലെങ്കിൽ അമീർ ജമാഅത്ത് ആയിരിക്കണം. അതുപോലെ മറ്റു ഭാരവാഹികളും അവരവരുടെ പരിധികളിൽ മുറബിമാരുമായി സഹകരിക്കുന്നവരായിരിക്കണം. മുറബിയും പരിപൂർണ വിനയത്തോടും തെക്കവയോടും കൂടി സദർ ജമാഅത്ത് അല്ലെങ്കിൽ അമീർ ജമാഅത്തുമായി പരിപൂർണമായി സഹകരിക്കുക. നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, ജമാഅത്ത് അംഗങ്ങളുടെ താലീമും തർബിയത്തും ജമാഅത്ത് വ്യവസ്ഥിതിയോടുള്ള ആദരവ് സ്ഥാപിക്കുകയും ഖിലാഫത്തുമായിട്ടുള്ള ബന്ധം സ്ഥാപിതമാക്കുകയും തൗഹീദിന്റെ സംസ്ഥാപനവും ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തെ ലോകത്ത് വ്യാപിപ്പിക്കുകയും. ഇതിൽ പരിധിയുടെയും അധികാരത്തിന്റെയും ചോദ്യം എന്താണ്? പരസ്പരം ഒന്നായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ ഈ അടിസ്ഥാന കൽപ്പന മുന്നിൽ വെക്കേണ്ടതാണ്, തആവനു അലൽ ബിർറി വതഖ്വ, അഥവാ നന്മയുടെയും തഖ്വയുടെയും പ്രവൃത്തികളിൽ പരസ്പരം സഹകരിക്കുക. ജമാഅത്തിന്റെ സേവനം ഏത് രീതിയിൽ ചെയ്യാനുള്ള തോഫീക്ക് ലഭിച്ചാലും അതിലും വലിയ മറ്റൊരു നന്മയുമില്ല. സേവനമനുഷ്ഠിക്കുന്നതിന് തഖ്വയും നിർബന്ധമാണ്. ജമാഅത്തിന്റെ സേവനത്തിൽ യഥാർത്ഥമായതും സ്വീകാര്യപ്രദമായതുമായ സേവനത്തിനുള്ള തോഫീക്ക് നൽകുന്നത് തഖ്വയാണ്. ഈ പ്രവൃത്തി അല്ലാഹുവിനോടുള്ള ഭയം ഹൃദയങ്ങളിൽ ഉളവാക്കിക്കൊണ്ട് അവന്റെ തൃപ്തികരസ്ഥമാക്കുന്ന പ്രവൃത്തിയാണ്. ചുരുക്കത്തിൽ മുറബിമാർക്കും ഭാരവാഹികൾക്കും പ്രവർത്തന പരിധി നിശ്ചയിച്ചിട്ടുള്ളത് നന്മകരസ്ഥമാക്കലും തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കലുമാണ്. അങ്ങനെ പരസ്പരം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ബന്ധം സ്ഥാപിതമാക്കുന്നതോടൊപ്പം ജമാഅത്തിന്റെ വൈജ്ഞാനികമായതും ആത്മീയവുമായതുമായ ഉന്നമനത്തിന് രണ്ടുപേരും അവരവരുടെ പ്രാതിനിധ്യം വഹിക്കുന്നവരായിരിക്കണം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പറഞ്ഞു, തആവുനു അലൽ ബിർറി വതഖ്വ എന്നതിന്റെ അർത്ഥം ദുർബലരായ സഹോദരങ്ങളുടെ ഭാരം വഹിക്കുക എന്നാണ്. അവരുടെ കർമ്മപരവും ആത്മീയപരവും സാമ്പത്തികപരവുമായ കുറവുകളിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. ശാരീരികപരമായ ബലഹീനതകളെ ചികിത്സിപ്പിക്കുക. ഇത് ജമാഅത്ത് അംഗങ്ങളുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ജമാഅത്ത് ഭാരവാഹികളും മുറബിമാരും പരസ്പര സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഇത് സംഭവ്യമാകുന്നത്. കർമ്മപരമായതും ആത്മീയപരമായതുമായ ബലഹീനതകളിൽ പങ്കാളികളാകുക എന്നതിന് സ്വയം അവരെ പോലെയാകുക എന്ന അർത്ഥമല്ല, മറിച്ച് അതിന്റെ അർത്ഥം കർമ്മപരവും ആത്മീയപരവുമായ ബലഹീനതകളെ ദൂരപ്പെടുത്തുന്നതിന് വേണ്ടി സദർ ജമാഅത്തിന്റെയും ഭാരവാഹികളുടെയും പരിധികൾക്കുള്ളിൽ അവർ പരിശ്രമിക്കുക. മർബിമാർ ദീനിയായിട്ടുള്ള അറിവ് കൂടുതലുള്ളതുകൊണ്ട് തർബിയത്തി പ്രവർത്തനങ്ങളിൽ കാലത്തിന്റെ ഖലീഫയുടെ പ്രതിനിധി എന്നതുകൊണ്ടും ആ നിലയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ബലഹീനരായ ആളുകളെ ബലവാന്മാർ സഹായിക്കാത്തതുവരെ ഒരു ജമാഅത്തും ജമാഅത്താവുകയില്ല. ജമാഅത്ത് അംഗങ്ങളുടെ ആത്മീയവും വൈജ്ഞാനികവും ശാരീരികവുമായ ഉന്നമനത്തിനുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നതിനാണ് ജമാഅത്ത് വ്യവസ്ഥകൾ സ്ഥാപിതമാക്കുന്നത്. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വലിയവർ ചെറിയവരെ സേവിക്കുക, സൗമ്യമായ രീതിയിൽ പെരുമാറുക. ഇത് ഭാരവാഹികളും പ്രത്യേകമായും സദർ ജമാഅത്ത് അല്ലെങ്കിൽ അമീർ ജമാഅത്ത് ജമാഅത്ത് അംഗങ്ങളുമായുള്ള ബന്ധത്തിൽ സ്ഥാപിതമാക്കേണ്ടത് നിർബന്ധപരമായ കാര്യം എന്നതുപോലെ തന്നെ സദർ ജമാഅത്തിന്റെയും മുറബിമാരുടെയും തമ്മിലുള്ള ബന്ധത്തിലും ഇത് നിർബന്ധമാണ്. നന്മയോടും ഭയഭക്തിയോടും കൂടി പരസ്പരം പ്രവർത്തിക്കുകയാണെങ്കിൽ ജമാഅത്ത് അംഗങ്ങളിൽ നന്മയായ മാതൃകകൾ സ്ഥാപിതമാകുന്നതാണ്. അത് ജമാഅത്ത് അംഗങ്ങളുടെ ആത്മീയവും വൈജ്ഞാനികവുമായ ഉന്നമനത്തിന് നിർബന്ധമാണ്. ചില അവസരങ്ങളിൽ കണ്ടുവരുന്നത് സദർ അല്ലെങ്കിൽ ഭാരവാഹികൾ അല്ലെങ്കിൽ മുറബിമാർ തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ എന്തെങ്കിലും വിടവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ വല്ല വൈഭവമുണ്ടെങ്കിൽ അവിടെ ഷെയ്ത്താൻ ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. നന്മയുടെയും ഭയഭക്തിയുടെയും വേരുകൾ ഇളകാൻ തുടങ്ങുന്നു. ചിലർ മുറബിമാരുടെ സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ട് സദർ ജമാഅത്ത് നിങ്ങളോട് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നു. ചിലർ സദർ ജമാഅത്തോട് സദർ ജമാഅത്തിനോട് മുറബി ഈ രീതി സ്വീകരിച്ചത് ശരിയായില്ല എന്ന് പറയുന്നു. ആരുടെ സംസ്കരണത്തിന്റെ ജോലിയാണോ സദറിന്റെയും മുറബിമാരുടെയും ഉത്തരവാദിത്വത്തിലുള്ളത്, അവരിൽ തന്നെ ചിലർ സദറിനും മുറബിക്കുമിടയിൽ വിടവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഫലമായി ആളുകൾ അസ്വസ്ഥരാകുകയും ചെയ്യുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നോക്കുക, പരസ്പരം ഭക്ഷിക്കുകയും നാലാൾ കൂടിയിരിക്കുമ്പോൾ ദരിദ്രനായ തന്റെ ഒരു സഹോദരനെ കുറിച്ച് കുറ്റം പറയുകയും ചെയ്യുന്ന ആ ജമാഅത്ത് ഒരിക്കലും ജമാഅത്താവുകയില്ല. പറയുന്നു, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. മറിച്ച് ഒറ്റക്കെട്ടായിരിക്കണം, ശക്തി പടരണം, ഒരുമിച്ചിരുന്ന് ശക്തി ലഭിക്കുന്നതിനായി ഒന്നായിരിക്കുക. സ്നേഹം ഉണ്ടാകുകയും അനുഗ്രഹങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്ന രീതിയിൽ ഒറ്റക്കെട്ടായിരിക്കുക. പറഞ്ഞു, ധാർമ്മിക ശക്തികളെ വ്യാപിപ്പിക്കുക. ഇത് സഹാനുഭൂതിയെയും സ്നേഹത്തെയും മാപ്പാക്കലിനെയും കാരുണ്യത്തെയും വ്യാപിപ്പിക്കുമ്പോഴും മനുഷ്യന്റെ എല്ലാ ഭാവങ്ങളിലും കാരുണ്യം ചൊരിയുമ്പോഴും കുറവുകൾ മറച്ചുവെക്കുന്നതിനും മുൻഗണന നൽകുമ്പോഴാണ് സംഭവ്യമാകുന്നത്. വളരെയധികം ഉത്തരവാദിത്വമുള്ള ഭാരവാഹികളും മുറബിമാരും മനുഷ്യരിൽ എത്ര ഭാവങ്ങളുണ്ടോ കരുണ ചൊരിയലും സഹാനുഭൂതി പ്രകടിപ്പിക്കലും
കുറവുകൾ മറച്ചുവെക്കലും എല്ലാ ശീലങ്ങളിലും പൂർണ്ണമാക്കുക. കാരുണ്യം നിങ്ങളിൽ അധികമായിരിക്കണം. മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും നിങ്ങളുടെ ഉള്ളിൽ കൂടുതലായിരിക്കണം. കുറ്റങ്ങളും കുറവുകളും മറച്ചുവെക്കുന്ന ശീലവും നിങ്ങളിൽ അധികമായി ഉണ്ടായിരിക്കണം. പറയുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇത്തരം കടുംപിടുത്തം ഉണ്ടാകാൻ പാടില്ല. അത് കോപത്തിനും ക്ലേശത്തിനും കാരണമാകുന്നു. ഈ ഉദ്ധരണി ഇവിടെ അവതരിപ്പിച്ചതിന്റെ അർത്ഥം, സാധാരണയായി ജമാഅത്തിൽ ഭാരവാഹികളും സദർ അല്ലെങ്കിൽ അമീർ അല്ലെങ്കിൽ മുറബി എന്നിവർക്കിടയിൽ പരസ്പരം പൊരുത്തമില്ലായ്മ സാധാരണയാണ് എന്നല്ല, ഒരിക്കലുമല്ല. ചുരുങ്ങിയ ചില സ്ഥലങ്ങളിൽ ഇപ്രകാരം സംഭവിക്കുന്നുണ്ടാകാം. വർഷങ്ങളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് എന്റെ മുന്നിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാറുള്ളത്. ഈ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞത് സദർ, അമീർ, മുറബി എന്നിവർക്ക് അവരുടെ ജോലി വളരെ വിപുലമായതാണെന്ന് അറിയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ എപ്പോഴെങ്കിലും അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ, എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കേണ്ടതാണ്. കാരണം പരസ്പരമുള്ള പൊരുത്തക്കേട് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, മറിച്ച് ജമാഅത്ത് അംഗങ്ങളിലും അതിന്റെ ഫലമുണ്ടാകുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷെയ്ത്താൻ ഇതിൽ നിന്നും പ്രയോജനം കരസ്ഥമാക്കുന്നു. അതിനാൽ രണ്ടുപേരും ഈ വലിയ ലക്ഷ്യം എപ്പോഴും അവരുടെ മുന്നിൽ വെക്കുക. ജമാഅത്തിന്റെ വൈജ്ഞാനികവും ആത്മീയവുമായ തർബിയത്തിന്റെ അവരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം രണ്ടാളും ചേർന്നുകൊണ്ട് പരസ്പരം സഹകരണത്തോടുകൂടി ചെയ്യേണ്ടതാണ്. ഹസ്രത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും വളരെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട്. പരസ്പരം കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ശരിയായ ഫലമുണ്ടാകുന്നത്. പറഞ്ഞു, രണ്ട് കൈകൾ ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തി വെറും ഒറ്റക്കൈക്ക് പൂർത്തിയാക്കാൻ കഴിയുകയില്ല. രണ്ട് കാലുകൾ കൂടി താണ്ടുന്ന ദൂരം ഒരു കാലുകൊണ്ട് സാധ്യമല്ല. അതുപോലെ പറയുന്നു, അതുപോലെ എല്ലാ വിജയങ്ങളും നമ്മുടെ സമൂഹത്തിന്റെയും മറ്റുള്ളവരുടെയും സഹകരണത്തോടുകൂടിയാണ് ലഭ്യമാകുന്നത്. ഒരു മനുഷ്യൻ ഒറ്റക്ക് നിന്നുകൊണ്ട് ഭൗതികമോ ആത്മീയമോ ആയ ഏതെങ്കിലും പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ദീനിയായിട്ടുള്ളതോ ദുനിയാവിയായിട്ടുള്ളതോ ആയ ഒരു പ്രവൃത്തിയും പരസ്പര സഹായം കൂടാതെ സാധ്യമല്ല. പിന്നീട് മുസ്ലിം മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം പറഞ്ഞു, പ്രത്യേകമായും മഹത്തായ ലക്ഷ്യമുള്ള പ്രവൃത്തി, അതിന് പരസ്പര സഹായം അനിവാര്യമാണ്. അതിനാൽ സദറിനും അമീറിനും എല്ലാ അധികാരങ്ങളും തങ്ങളുടെ കൈവശം വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അതുപോലെ മുറബിമാരും തങ്ങളുടെ നിർദ്ദേശം ശരിയാണെന്ന് പറഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാനോ പ്രവർത്തിപ്പിക്കാനോ ശ്രമിക്കാവുന്നതല്ല, മറിച്ച് സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുക. മുറബിമാർക്ക് ജമാഅത്തിന്റെ ശിക്ഷണത്തിന്റെ ഉത്തരവാദിത്വമാണുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ദീനി ജ്ഞാനം കൂടുതലാണ്, അല്ലെങ്കിൽ സാധാരണ ഉണ്ടാവാറുള്ളതാണ്, ഉണ്ടാവേണ്ടതുമാണ്. ആ ദീനി ജ്ഞാനത്തിന് കൂട്ടിക്കൊണ്ടുവരേണ്ടതുമാണ്. ആത്മീയതയെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അതിനാൽ അവരുടെ തഖ്വയുടെ നിലവാരം സാധാരണക്കാരെക്കാൾ കൂടുതലാകേണ്ടതാണ്. ഈ കാര്യങ്ങൾ മുറബിമാർ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഭാരവാഹികളുടെയും ജമാഅത്തുകൾക്കിടയിൽ സ്വയം മുറബിമാർക്ക് ഒരു സ്ഥാനം ഉണ്ടാവുന്നതാണ്. സംഘടനാപരമായ കാര്യനിർവാഹകൻ എന്ന നിലയിൽ ജമാഅത്ത് വ്യവസ്ഥിതിയെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് സദർ ജമാഅത്ത് അല്ലെങ്കിൽ അമീർ ജമാഅത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് അവർ ഓർക്കുക. അവരെ കാലത്തിന്റെ ഖലീഫ ഈ പ്രവൃത്തിയിൽ ഖലീഫയുടെ പ്രതിനിധിയാക്കിയിരിക്കുകയാണ്. അതുപോലെ ജമാഅത്തിന്റെ ദീനിപരമായതും ആത്മീയപരമായതുമുള്ള ഉന്നമനത്തിനായി പറ്റാവുന്ന മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഉത്തരവാദിത്വം മുറബിമാരുടേതാണ്. അവർ ഈ കാര്യത്തിൽ കാലത്തിന്റെ ഖലീഫയുടെ പ്രതിനിധിയാണ്. ചുരുക്കത്തിൽ അമീർമാരും സദർമാരും അഥവാ അമീർമാർ അല്ലെങ്കിൽ സദർ കൂടാതെ മുറബിമാരും പരസ്പര സഹായ സഹകരണത്തോടുകൂടി ഒരു പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ജമാഅത്തിനെ സംഘടനാപരമായ രീതിയിൽ സുദൃഢമാക്കാൻ സാധിക്കുകയുള്ളൂ, ആത്മീയവും വൈജ്ഞാനികവുമായ നിലവാരം ഉയരുകയുള്ളൂ. അത് ഞാൻ ചുരുക്കി പറഞ്ഞു വന്നതാണ്. വീണ്ടും പറയുകയാണ്, സദർ അല്ലെങ്കിൽ അമീറിന്റെയും മറ്റ് ഭാരവാഹികളുടെയും ഉത്തരവാദിത്തമാണ് മുബല്ലിഗുമാരോടുള്ള, മറിച്ച് എല്ലാ വഖഫ് സിന്ധികുമാരോടുമുള്ള ആദരവും ബഹുമാനവും തങ്ങളുടെ ഉള്ളിലും ഉണ്ടാക്കിയെടുക്കുകയും ജമാഅത്ത് അംഗങ്ങളുടെ ഹൃദയങ്ങളിലും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നത്. ഇവരെ ആദരിക്കുക, ആദരിപ്പിക്കുക എന്നത് നിങ്ങളുടെ പ്രവൃത്തിയാണ്. അങ്ങനെ മുറബി അല്ലെങ്കിൽ മുബല്ലിഗിന്റെയും വഖഫ് സിന്ധികുമാരുടെയും സ്ഥാനങ്ങളുടെ പ്രാധാന്യം പ്രകടമാവുകയും അപ്രകാരം കൂടുതൽ യുവാക്കൾ ജമാഅത്തി സേവനത്തിനായി തങ്ങളെ സമർപ്പിക്കുന്നവരാകണം. ദീനി സേവനത്തിനായി വഖഫ് ചെയ്യുകയും മുബല്ലി അല്ലെങ്കിൽ മുറബി ആകുന്നതും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനാണ് എന്നത് ശരി തന്നെ. എന്നാൽ ഈ വിവേകവും അവബോധവും ഈ ഉണർവും പടിപടിയായാണ് ഉണ്ടാകുന്നത്. യുവാക്കളായ വഖഫനോ അംഗങ്ങൾക്ക് പരിപൂർണമായും തങ്ങളെ ഈ സേവനത്തിനായി സമർപ്പിക്കുന്നതിന് അവരെ ബാഹ്യമായ നിലയിൽ പ്രലോഭിപ്പിക്കേണ്ടതുമാണ്. അവരുടെ അഭിലാഷത്തെ വെളിപ്പെടുത്തേണ്ടതാണ്. ഇത് മനുഷ്യ പ്രകൃതമാണ്, ഇതിനെ നിരാകരിക്കാൻ സാധ്യമല്ല. വഖഫിനെ കുറിച്ചുള്ള ജമാഅത്തി സേവനത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായാൽ തുടക്കത്തിൽ പ്രലോഭിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഈ അവബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ പ്രവൃത്തിയും ചെയ്യാനുള്ള ഉണർവ് വന്നാൽ പിന്നെ വഖഫിനോടൊപ്പം ആത്മീയ ഉന്നമനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു വഖഫ് സിന്ദഗി ഭൗതികതയിലേക്കോ ഭൗതികരുടെ പെരുമാറ്റത്തിലേക്കോ ശ്രദ്ധിക്കുകയില്ല, നോക്കാനും പാടില്ല. ഇതാണ് യഥാർത്ഥ വഖഫിന്റെ ആത്മാവ്. സദർമാരും അമീർമാരും ഭാരവാഹികളും ഇനി മുറബിമാരുടെ ലഭ്യത എളുപ്പമാക്കുന്നതിനായി മുറബിമാരോടുള്ള അല്ലെങ്കിൽ വഖഫ് സിന്ധികുമാരോടുള്ള പെരുമാറ്റത്തിൽ അങ്ങേയറ്റം വിനയത്തോടും എളിമയോടും വർത്തിക്കുക. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വളരെ കൂടുതൽ എണ്ണത്തിൽ മുറബിമാരെ ആവശ്യമുണ്ട്. യുവാക്കളുടെ ഹൃദയങ്ങളിൽ കൂടുതലായി മുറബി അല്ലെങ്കിൽ മുബല്ലിഗായി ജീവിതം വഖഫ് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകണം. വഖഫനോ യുവാക്കളോടും പ്രവർത്തന മൈതാനത്തുള്ള മുറബിമാരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ലോകം നിങ്ങളുടെ സ്ഥാനമാനത്തെ മനസ്സിലാക്കുകയോ ആക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഒരു സദറും അമീറും അല്ലെങ്കിൽ ഭാരവാഹികൾ ഏതൊരു ജമാഅത്ത് അംഗങ്ങളും നിങ്ങളെ ആദരിക്കുകയോ ആദരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങൾ ത്യാഗമനുഷ്ഠിക്കാൻ തയ്യാറാണെന്ന് അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം നന്മ നിറഞ്ഞ നെയ്യത്തോടുകൂടി പൂർത്തിയാക്കുക. നിങ്ങളുടെ ദൃഷ്ടികൾ ജനനത്തിന് മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വഖഫ് ചെയ്തതിലേക്കും യുവത്വത്തിൽ നിങ്ങൾ നിങ്ങളുടെ വഖഫിനെ പുനർജീവിപ്പിച്ചതിലേക്കുമായിരിക്കണം. അതിനാൽ നിങ്ങൾ ഭൗതിക ലോകത്തേക്ക് നോക്കരുത്, മറിച്ച് നിങ്ങളുടെ ദൃഷ്ടി അല്ലാഹുവിലേക്കായിരിക്കണം. അല്ലാഹുവിന്റെ ജമാഅത്തിന്റെ ആവശ്യകതയിലേക്ക് നോക്കണം. അതിനാൽ ഞാൻ ജാമിയയിൽ പോകാൻ തന്നെ സമർപ്പിക്കുന്നതാണ്. മുർബിയായതിനു ശേഷം തന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലാഹുവിന്റെ മുമ്പിലാണ് കുമ്പിടേണ്ടത്. ആളുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. അഥവാ മനുഷ്യൻ സാധാരണ അല്ലാഹുവിന്റെ മുമ്പിലാണ് കുമ്പിടുന്നത്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാരവാഹികൾ എന്നാണ് പറയുന്നത് എന്ന് നോക്കണ്ട. ഇനി എന്തെങ്കിലും വിധത്തിലുള്ള പരാതികൾ ഉണ്ടായാൽ തന്നെ ആളുകളുടെ മുമ്പാകെ പ്രകടിപ്പിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുകയാണ് വേണ്ടത്. ആളുകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഒരു വഖഫ് സന്ദഗി അവന്റെ ജീവിതം മുഴുവൻ വഖഫ് ചെയ്യുന്നു. അവൻ അള്ളാഹുവിന്റെ ദീനിന് സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി അവന്റെ ജീവിതം സമർപ്പിച്ചു. എന്നാൽ ഒരു ഭാരവാഹി കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടി മാത്രം താൽക്കാലികമായാണ് ഭാരവാഹിയാകുന്നത്. ഒരുപക്ഷെ ജമാഅത്തിന് ആ വ്യക്തി അഥവാ ഭാരവാഹി പ്രയോജനപ്രദമായ വ്യക്തിത്വമായി മാറുന്നില്ല എങ്കിൽ, സഹകരണത്തിന് പകരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട്, കാരണം ഭാരവാഹികൾ ശരിയായ മാർഗത്തിൽ ചലിക്കുന്നവരാകാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് മുർബിമാരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് ഇത്തരം ഭാരവാഹികളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണ്, എല്ലാ കഴിവുകൾക്കും ഉടമസ്ഥനാണ്. അവന്റെ ദൃഷ്ടിയിൽ ആ ഭാരവാഹിയെ അവന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലതെങ്കിൽ അല്ലാഹു മാറ്റുന്നതാണ്. ഇനി അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ ആ ഭാരവാഹിയുടെ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ട് അവരെ സേവനത്തിൽ വെക്കുകയാണെങ്കിൽ തന്നെ ഈ ദുആയുടെ ഫലമായി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ദുർബലതകൾ അവരിൽ നിന്നും ദൂരപ്പെടുത്തുന്നതാണ്. ഇത് അല്ലാഹുവിന്റെ പ്രവൃത്തിയാണ്. മുറബി എല്ലാ ഭാഗത്തും സഹായിക്കുകയും ദുആ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ ഭാരവാഹികളോടും മുറബിമാരോടും ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ജമാഅത്ത് അംഗങ്ങളുടെ ഭവനങ്ങളിൽ ഭാരവാഹികളെ കുറിച്ചുള്ള ചർച്ച നിഷേധാത്മകമായ രീതിയിലുള്ള ചർച്ച ഉണ്ടാവരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ, സദർമാരും അമീർമാരും ഭാരവാഹികളും മുറബിമാരും അവരുടെ വീടുകളിലും പരസ്പരം മറ്റുള്ളവരെ കുറിച്ച് ഈ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ പാടില്ല. നല്ല കാര്യം പറയാവുന്നതാണ്. മുറബിമാരുടെ മക്കളിലും ഭാരവാഹികളുടെ മക്കളിലും ജമാഅത്ത് വ്യവസ്ഥിതിയോടും വഖഫ് സന്ദിഗ്ധമാരോടും ഏതെങ്കിലും രീതിയിൽ ജമാഅത്തിന് സേവനമനുഷ്ഠിക്കുന്നവരോടുള്ള ആദരവ് ഉണ്ടാകുന്നതാണ്. ഭാരവാഹികൾ പ്രത്യേകമായി സദർമാരും അമീർമാരും ജമാഅത്ത് അംഗങ്ങൾക്ക് വേണ്ടി എപ്പോഴും സ്നേഹത്തിന്റെ ചിറവുകൾ വിരിക്കാൻ ഓർമ്മിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള ഭാരവാഹിത്വം ലഭിക്കുന്നത് നിങ്ങളുടെ അവകാശമായിരുന്നില്ല, ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ ഈ അനുഗ്രഹത്തെ വളരെ വിനയത്വത്തോടുകൂടി വിലമതിക്കുക. കാലത്തിന്റെ ഖലീഫ നിങ്ങളിൽ അർപ്പിച്ച വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ സുന്ദരമായ ജമാഅത്തിന്റെ മേൽനോട്ടം നിങ്ങളിൽ ഏൽപ്പിച്ചതിന്റെ കടമ നിറവേറ്റാൻ ശ്രമിക്കുക. തങ്ങളുടെ ജമാഅത്തിലെ എല്ലാ വലിയവരും ചെറിയവരും അവർ ഒരു സുരക്ഷിതമായ ചിറകൻ കീഴിലാണെന്ന ബോധം ഉണ്ടാക്കിയെടുക്കണം. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ഒളിപ്പിക്കുന്നത് പോലെ എപ്പോഴും എല്ലാവരോടും മൃദുവായിക്കൊണ്ടും ചിരിച്ചുകൊണ്ട് വർത്തിക്കുക. ഓഫീസിലെ കസേര നിങ്ങളിൽ അഹങ്കാരമുണ്ടാക്കുന്നതിന് പകരം എളിമയുണ്ടാക്കുന്നതായിരിക്കണം. എല്ലാ ഭാരവാഹികളുടെയും എല്ലാ മുറബിമാരുടെയും കവാടം എല്ലാ വ്യക്തികൾക്കുമായി തുറന്നിട്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എപ്പോഴും നമുക്ക് നമ്മുടെ മുന്നിൽ വെക്കേണ്ടതാണ്. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും എല്ലാവരോടും പ്രസന്നവദനായിക്കൊണ്ട് ഇടപഴകുമായിരുന്നു. അതുപോലെ ചില ആളുകളുടെ പരാതി, ഞങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജമാഅത്തെ നിസാമിന്റെ അടുത്ത് പോയാൽ പിന്നെ മാസക്കണക്കിന് അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഉണ്ടാവുകയില്ല. എന്നാൽ ഞാൻ കഴിഞ്ഞ വർഷവും ഖുതുബയിലും പല പ്രാവശ്യം ഇത് സംബന്ധമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നപരിഹാരം പെട്ടെന്ന് കാണുക, നീട്ടിക്കൊണ്ടുപോകരുത്. ഇനി എന്തെങ്കിലും നിർബന്ധിത സാഹചര്യം കൊണ്ട് നീണ്ടുപോവുകയാണെങ്കിൽ, ചില സമയത്ത് അന്വേഷണം പൂർത്തിയാക്കാത്തത് കൊണ്ട് അത്തരം അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം അവസരങ്ങളിൽ പരാതിപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രണ്ടുപേർക്കും കുറച്ച് സമയമെടുക്കുമെന്ന് അറിയിക്കുകയും അവരുടെ കത്തുകൾക്ക് മറുപടി എന്തായാലും അത് കിട്ടിയെന്ന് അറിയിക്കേണ്ടതാണ്. രണ്ടു കൂട്ടരെയും ഉത്തരം നൽകിക്കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും പ്രത്യേകമായും സദർ ജമാഅത്ത് അല്ലെങ്കിൽ അമീർ പുഞ്ചിരിയോടുകൂടി അവരെ സമീപിക്കുകയാണെങ്കിൽ അവരുടെ പകുതി പ്രശ്നം ഇല്ലാതാകുന്നതാണ്. പകുതി പരാതി ഇല്ലാതാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്നതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പഠിപ്പിച്ചിരിക്കുന്നു. നാം അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ സദർമാരുടെയും അമീർമാരുടെയും ഭാരവാഹികളുടെയും പെരുമാറ്റ രീതികൾ കൊണ്ട് അസ്വസ്ഥതയുണ്ടാകുന്നു എന്ന ആളുകളുടെ പരാതി ദൂരപ്പെടുന്നതാണ്. മറ്റുള്ളവരോട് പുഞ്ചിരിയോട് സമീപിക്കുന്നതിനെ കുറിച്ച് ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണമായ നന്മയെയും കുറവായി കാണരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സാധാരണ നന്മയെയും കുറവായി കാണരുത്. അത് തന്റെ സഹോദരനെ പുഞ്ചിരിയോടുകൂടി സമീപിക്കുന്ന നന്മയായാലും ശരി. അള്ളാഹു എല്ലാ കർമ്മത്തിനും പ്രതിഫലം നൽകുന്നു. സമാധാനത്തോടുകൂടി വർത്തിക്കലും മനുഷ്യന്റെ നന്മയിൽ വർധനമുണ്ടാകുന്നതിന് കാരണമാകുന്നു. എല്ലാവർക്കും എല്ലാ മാർഗത്തിലൂടെയും അവരവരുടെ നന്മയുടെ തട്ടിനെ കനമുള്ളതാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ജമാഅത്തിന്റെ ഒരു ഭാരവാഹിത്വവും ഏതെങ്കിലും വിധത്തിലുള്ള പൊങ്ങച്ചം പറയാനുള്ളതല്ല എന്ന് എല്ലാ ഭാരവാഹികളും ഓർക്കുക. മറിച്ച് വിനയത്വത്തിൽ ഉയരാൻ വേണ്ടിയാണ്. അതിനാൽ എല്ലാ തീരുമാനവും എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിനോടുള്ള ഭയം ഹൃദയത്തിൽ വെച്ചുകൊണ്ടും വിനയാന്വിതനായിക്കൊണ്ടും നീതി പുലർത്തിക്കൊണ്ടും ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അധികാരമുള്ളവരെയും ഭരണാധികാരികളെയും ഇപ്രകാരം താക്കീത് ചെയ്ത് ഒരുപക്ഷെ എല്ലാ ഭാരവാഹികളും ഇത് മുന്നിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ കർമ്മ നിലവാരം ഉയർത്തുന്നതിലും നീതി പൂർത്തിയാക്കുന്നതിലും പല മടങ്ങ് വർധനമുണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെയാണോ ആളുകളുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും ഏൽപ്പിച്ചിട്ടുള്ളത് അവർ ആളുകളുടെ സംരക്ഷണത്തിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കടമ നിറവേറ്റലിൽ അലസത കാണിക്കുന്നുവെങ്കിൽ അവന്റെ മരണത്തിന് ശേഷം അള്ളാഹു അവർക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. എത്ര കഠിനമായ താക്കീതാണ് നോക്കുക. മനുഷ്യനെ പിടിച്ചു കുലുക്കുന്നതാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ ഭാരവാഹികളും എല്ലാ പ്രവൃത്തിയും ഭയപ്പെട്ടുകൊണ്ടായിരിക്കും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ മനുഷ്യനിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതുമായ വ്യക്തി നീതിയിലധിഷ്ഠിതമായ ഭരണാധികാരിയായിരിക്കും. തീരെ ഇഷ്ടമല്ലാത്തതും അള്ളാഹുവിൽ നിന്ന് കൂടുതൽ ദൂരപ്പെട്ടതും അക്രമം പ്രവർത്തിച്ച ഭരണാധികാരിയായിരിക്കും. തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ വളരെ ഗഹനമായിക്കൊണ്ട് പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോഴാണ് നീതിയുടെ നിലവാരം പൂർത്തിയാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ആരാണോ ദരിദ്രനും നിർദ്ധയനും പാവപ്പെട്ടവനും വേണ്ടി തന്റെ കവാടം അടച്ചുവെക്കുന്നത്, അള്ളാഹു അവന്റെ ആവശ്യങ്ങൾക്ക് ആകാശത്തിന്റെ കവാടം അടച്ചുവെക്കുന്നു. ചുരുക്കത്തിൽ ഭാരവാഹികൾ അമീർ മുതൽ ഒരു ചെറിയ ഹൽക്കയുടെ ഭാരവാഹികൾ വരെ, കാലത്തിന്റെ ഖലീഫയുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജമാഅത്ത് വ്യവസ്ഥിതി അതിന്റെ പ്രതിനിധിയായിക്കൊണ്ട് എല്ലാ ഭാഗത്തും ഭാരവാഹികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അവർ അവരുടെ ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കുക. അള്ളാഹുവിൽ നിന്ന് എപ്പോഴും അവന്റെ അനുഗ്രഹം ചോദിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ശാഖാ സംഘടനകളുടെ ഭാരവാഹികൾ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കുക. ശാഖാ സംഘടനകളും എല്ലാ ഭാഗത്തും കർമ്മനിരതരായിരിക്കണം. അൻസാറും ലജ്നകളും ഖുദ്ദാമും അത് മുസ്ലിം റളിയല്ലാഹു ശാഖാ സംഘടനകൾ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം ജമാഅത്തിന്റെ എല്ലാ വിഭാഗക്കാരും കർമ്മനിരതരാകുകയും വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ജമാഅത്തിന്റെ ഉന്നമനത്തിന്റെ ശ്രമം ഉണ്ടാക്കുക എന്നതും ജമാഅത്തംഗങ്ങളുടെ എല്ലാ വിഭാഗങ്ങളിലേക്കും സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, വൃദ്ധർ എന്നിവരിലേക്ക് എത്തുക എന്നതും ഇത് മുഖേന കാലത്തിന്റെ ഖലീഫയ്ക്ക് എല്ലാ മാർഗത്തിലൂടെയും വാർത്തകൾ എത്തുക, അതുമുഖേന ഖലീഫയ്ക്കും ജമാഅത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയുകയും ചെയ്യുക എന്നതാണ്. എല്ലാവരും, എല്ലാ ഭാരവാഹികളും ദീനി സേവനം അല്ലാഹുവിന്റെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർവഹിക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുക. ജമാഅത്ത് വ്യവസ്ഥിതി സദർമാരും അമീർമാരും അതുപോലെ ശാഖാ സംഘടനകളുടെയും ഭാരവാഹികളും പരസ്പര സഹകരണം ആവശ്യമാണ്. ഇപ്രകാരം പരസ്പര സഹകരണമുണ്ടെങ്കിൽ, കൂടാതെ എല്ലാ ശാഖാ സംഘടനകളും ജമാഅത്ത് വ്യവസ്ഥിതി കർമ്മനിരതരാകുകയാണെങ്കിൽ ജമാഅത്തിന്റെ ഉന്നതിയുടെ വേഗത പല മടങ്ങ് വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യം എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. ഭാരവാഹികൾ മുന്നിൽ വെക്കേണ്ട മറ്റൊരു കാര്യം, ഏതെങ്കിലും ഭാരവാഹികൾക്കെതിരിൽ ആരെങ്കിലും പരാതിപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ മുമ്പാകെ തന്നെ പറയുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ഭാരവാഹികളിൽ സഹനത്തിന്റെ കഴിവ് കൂടുതലുണ്ടായിരിക്കണം. സംസാരിക്കുന്നവരോട് പകരം ചോദിക്കുന്നതിന് പകരം ഏറ്റവും ആദ്യം തന്റെ സംസ്കരണത്തിനുള്ള ശ്രമം നടത്തുക. തന്നിൽ ഈ കുറവുണ്ടോ എന്ന് വിലയിരുത്തൽ നടത്തുക. അയാൾ ശരിയാണോ പറയുന്നത് എന്ന് നോക്കുക. നീതി നിലനിർത്തുന്നതിന് ഇത് ആവശ്യമാണ്. ജമാഅത്ത് അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവരും അവരുടെ തഖ്വയുടെ നിലവാരം ഉയർത്തുക. നന്മയിലും ഭയഭക്തിയിലും പരസ്പരം സഹകരണത്തിന് അവരോടും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നന്മയിലും ഭയഭക്തിയിലും ജമാഅത്ത് അംഗങ്ങളുടെ നിലവാരം ഉയർന്നതാണെങ്കിൽ ഭാരവാഹികൾ സ്വയം നന്മയിലും ഭയഭക്തിയിലും മുന്നേറുന്നവരായിരിക്കും. എല്ലാ വ്യക്തികളും അവരവരുടെ നന്മയുടെയും ഭയഭക്തിയുടെയും എന്ത് നിലവാരമാണുള്ളതെന്ന്, അവർ അതിൽ വർധനവിന് ശ്രമിക്കുന്നുണ്ടോ എന്നും ആത്മപരിശോധന നടത്തേണ്ടതാണ്. എല്ലാ ജമാഅത്ത് അംഗങ്ങൾക്കും അവരുടെ കടമ നിറവേറ്റേണ്ടതാണ്. അവരുടെ ഉത്തരവാദിത്വത്തിലുള്ളത് അനുസരണം പുലർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ജമാഅത്ത് അംഗങ്ങൾക്ക് അനുസരിക്കുക എന്ന ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ അനുസരണത്തിന്റെ മാതൃക ജമാഅത്തുമായി നിങ്ങളുടെ ബന്ധം വർദ്ധിക്കുന്നതോടൊപ്പം നിങ്ങളുടെ സന്താനങ്ങളെ ജമാഅത്തുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നു. അവരുടെ ഭയഭക്തിയുടെയും നന്മയുടെയും നിലവാരം ഉയരുന്നതായിരിക്കും. ഇത് തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ വരും തലമുറയിൽ തഖ്‌വയിൽ അധിഷ്ഠിതമായ ഭാരവാഹികളും ലഭ്യമാകുന്നതാണ്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിതമാക്കുക, നിങ്ങളുടെ സന്താനങ്ങളുടെ ഹൃദയങ്ങളിലും കുടിയിരുത്തുക. അഥവാ നമ്മൾ നമ്മുടെ കടമ നിറവേറ്റേണ്ടതാണ്. സന്തോഷത്തിലും സമൃദ്ധിയിലും സൗഭാഗ്യത്തിലും അസന്തോഷത്തിലും അവകാശ ധംസനാവസരത്തിലും ചുരുക്കത്തിൽ ഏതവസരത്തിലും കാലഘട്ടത്തിന്റെ ഭരണാധികാരിയുടെ ആജ്ഞ കേൾക്കുകയും അനുസരിക്കുകയും വേണം. ജമാഅത്തിൽ ഭൗതിക ഭരണാധികാരിയില്ല, എന്നാൽ നിസാമ ജമാഅത്തിനോടുള്ള അനുസരണം ഈ രീതിയിലായിരിക്കണം. നമുക്കെതിരായ കാര്യമാണെങ്കിലും നമുക്ക് അനുകൂലമായ കാര്യമാണെങ്കിലും നമ്മൾ അനുസരിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നീതിയിൽ അധിഷ്ഠിതമല്ല എന്ന് തോന്നുകയാണെങ്കിൽ കാലത്തിന്റെ ഖലീഫയിലേക്കും മറ്റുന്നത ഉദ്യോഗസ്ഥരിലേക്കും എത്തിക്കാവുന്നതാണ്. എന്നാൽ ഒരുവിധത്തിലുള്ള കലാപവും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയനുസരിച്ച് ദീനിയായിട്ടും ഭൗതികമായിട്ടും നമ്മളെ സ്നേഹിക്കുന്ന ഭാരവാഹികളുടെയും ഭരണാധികാരികളുടെയും ലഭ്യതയ്ക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരായിരിക്കണം, നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരായിരിക്കണം. പിന്നെ നമ്മൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മൾ അല്ലാഹുവിന്റെ ഈ കൽപ്പനയുടെ അവകാശിയായി മാറട്ടെ. പറഞ്ഞു, അല്ലാഹു ഖിയാമത്ത് നാളിൽ പറയും, എന്റെ മഹത്വത്തിനും എന്റെ ശ്രേഷ്ഠതയ്ക്കും വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്നവർ എവിടെ? ഇന്ന് എന്റെ തണലല്ലാതെ മറ്റൊരു തണലും അവശേഷിക്കാത്ത അവസരത്തിൽ ഞാൻ അവർക്ക് എന്റെ തണലിന് കീഴിൽ ഇടം നൽകുന്നതാണ്. അല്ലാഹുവിന്റെ തണലിന് കീഴിൽ ഇടം ലഭിച്ചവനും ഇരു ലോകങ്ങളുടെയും അനുഗ്രഹം ലഭ്യമായി. നമ്മുടെ എല്ലാ പ്രവൃത്തിയും അല്ലാഹുവിന്റെ തൃപ്തിക്കു വേണ്ടിയായിരിക്കട്ടെ. നാം ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിനാൽ അയക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയുടെ ജമാഅത്തിൽ അംഗമാകുന്നതിന്റെ കടമ നിറവേറ്റുന്നവരാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ ജമാഅത്ത് അംഗങ്ങളോടുള്ള പ്രതീക്ഷയനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകട്ടെ. ഇതിനെക്കുറിച്ച് ഒരിക്കൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ മുഴുവലോകത്തിനും വേണ്ടി നന്മയുടെയും സത്യസന്ധതയുടെയും മാതൃകയാകുക. അതിനാൽ നിങ്ങൾ ജാഗരൂകരാകുക. നിങ്ങൾ യഥാർത്ഥത്തിൽ സന്മനസ്സുള്ളവരും ലളിതഭാവമുള്ളവരും സത്യസന്ധരമാവുക. സത്യസന്ധതയുടെ നിലവാരം വളരെ ഉന്നതമായിരിക്കണം. പറയുന്നു, നിങ്ങളുടെ സദസ്സുകളിൽ ഒരു മാലിന്യവും പരിഹാസവും പുച്ഛവും ഉണ്ടായിരിക്കരുത്. അഥവാ ആളുകളെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുന്നത്. സന്മനസ്സുള്ളവരും ശുദ്ധപ്രകൃതത്തോടും ശുദ്ധചിന്താഗതിയോടും ഭൂമിയിൽ സഞ്ചരിക്കുക. അങ്ങേയറ്റം വിനയത്വം ആവശ്യമാണ്. നാം നമ്മുടെ അവസ്ഥയെ ഇതനുസരിച്ച് മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തണലിൽ വരുന്നവരായി തീർക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിലു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഇബാദുല്ലാഹി റഹിമ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ.